Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 31-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണിന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1-12 വരെ വാക്യങ്ങൾ. പറയുന്നതും പഠിപ്പിക്കുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല, ക്രൈസ്തവ ജീവിതങ്ങൾ പൊള്ളയായി പോകരുതെന്നാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ഉദ്ബോധിപ്പിക്കുന്നത്. ഭാരതീയരായ നമുക്ക്, പ്രത്യേകിച്ച് കേരളീയർക്ക്, കേരളത്തിലെ ക്രൈസ്തവർക്ക് അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ് നവംബർ 4-ാം തീയതി ശനിയാഴ്ച. കേരളത്തിലെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭാംഗവും എറണാകുളം ജില്ലയിൽ പുല്ലുവഴി സ്വദേശിനിയുമായ രക്തസാക്ഷിയായ സിസ്റ്റർ റാണി മരിയയെ സഭ വാഴ്ത്തപ്പെട്ട പദത്തിലേക്ക് ഉയർത്തിയ ദിവസമാണിത്. വടക്കേന്ത്യയിലെ ഇൻഡോറിൽ വച്ചായിരുന്നു, മധ്യപ്രദേശിലെ ഇൻഡോറിൽ വച്ചായിരുന്നു വിശുദ്ധരുടെ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ സംഘത്തലവൻ രക്തസാക്ഷിയായ സിസ്റ്റർ റാണി മരിയയെ വാഴ്ത്തപ്പെട്ടവരുടെ പദത്തിലേക്ക് ഉയർത്തിയത്. 1995 ഫെബ്രുവരി 25-ാം തീയതിയായിരുന്നു ഇൻഡോറിൽ വച്ച് വിശ്വാസത്തെ പ്രതി സിസ്റ്റർ റാണി മരിയ ധീരമായി രക്തസാക്ഷിത്വം വരിച്ചത്. താൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്ത കാര്യങ്ങൾ പാവങ്ങളുടെ സമുദ്ധാരണത്തിനായി യാഥാർത്ഥ്യമാക്കാൻ ജീവൻ സമർപ്പിച്ച സുവിശേഷത്തിന്റെ സ്നേഹപ്രവാചികയാണ് വാഴ്ത്തപ്പെട്ട റാണി മരിയ. എല്ലാ കാലങ്ങളിലും എവിടെയും പ്രവാചകന്മാരുണ്ടായിരുന്നതുപോലെ തന്നെ വ്യാജപ്രവാചകന്മാരും ഉണ്ടായിട്ടുണ്ട്. അവർ മനുഷ്യരുടെ ജീവിത വഴികളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുമുണ്ട്. അനേകർ വഴിതെറ്റിപ്പോകാനും പതറിപ്പോകാനും അത് ഇടയാക്കിയിട്ടുണ്ട്, കാരണമാക്കിയിട്ടുണ്ട്. അത് അവരുടെ ദുർമാതൃക കൊണ്ടായിരിക്കാം, ചിലപ്പോൾ തെറ്റായ പ്രബോധനങ്ങൾ കൊണ്ടായിരിക്കാം. ആദ്യ വായനയിൽ നിന്ന് മലാഖി പ്രവാചകൻ ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾക്ക് വഴിതെറ്റിപ്പോയിരിക്കുന്നു, നിങ്ങളുടെ രീതികൾ മറ്റനേകരെയും വഴിതെറ്റിച്ചിരിക്കുന്നുവെന്ന്. പ്രേഷിത ജോലിയിൽ ജനങ്ങളോടുള്ള അതീവ താൽപ്പര്യം നിമിത്തം ക്രിസ്തുവിന്റെ സുവിശേഷം മാത്രമല്ല ജീവനും പങ്കുവയ്ക്കാൻ ഞങ്ങൾ സന്നദ്ധരാകുന്നുവെന്ന് ഒരു പടി കൂടെ വർദ്ധിച്ച തീവ്രതയോടും തീക്ഷ്ണതയോടും കൂടെയാണ് ഇക്കാര്യം പൗലോസ് അപ്പസ്തോലൻ തെസലോണിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ ഇന്നത്തെ 2-ാം വായനയിൽ അനുസ്മരിപ്പിക്കുന്നത്. ക്രൈസ്തവീകതയുടെ ആരംഭഘട്ടത്തിൽ തന്നെ വ്യാജപ്രവാചകന്മാരുടെ എണ്ണം പെരുകിയിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം അപ്പസ്തോലൻ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിന്റെ യഥാർത്ഥ പ്രേഷിതനെക്കുറിച്ചുള്ള സൂചനകൾ ഇവിടെ നൽകിയത്. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് വ്യാജപ്രവാചകന്മാരെന്ന് ക്രിസ്തു തന്നെ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ വ്യാജപ്രവാചകന്മാർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. ഒരു മതവും ഇങ്ങനെയുള്ളൊരു സാമൂഹിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുകയുമില്ല. എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്ന് പോലും പറയാൻ വയ്യാത്ത വിധം വ്യാജപ്രവാചകന്മാർ ഇന്ന് സമൂഹത്തിലുണ്ട്. മാറ്ററിയാനുള്ള ഉരകല്ല് ഇല്ലെന്ന് തന്നെ പറയാം. ഏകമാർഗം ഫലങ്ങൾ കാണുകയെന്നതാണ്. ക്രിസ്തുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴമോ നമുക്ക് പറിക്കാനാവില്ലല്ലോ എന്ന്. ഫലങ്ങളിൽ നിന്ന് നമുക്ക് എന്തിനേയും തിരിച്ചറിയാം. അപ്പോൾ വസ്തുതകൾക്ക് വ്യക്തതയുണ്ടാകും. ക്രിസ്തീയത പ്രബോധിപ്പിക്കുന്ന മതസങ്കല്പങ്ങൾ ഒരിക്കലും യുക്തിക്കോ സ്നേഹത്തിനോ നിരക്കാത്തതാവരുതെന്ന് ഇന്നത്തെ സുവിശേഷം നിഷ്കർഷിക്കുന്നുമുണ്ട്. ക്രൈസ്തവരുടെ നിലനിൽപ്പോ പ്രവർത്തനങ്ങളോ പ്രേഷിതത്വമോ ഒരിക്കലും അസത്യത്തിൽ അധിഷ്ഠിതമാവരുത്. അതിനാൽ ചില മാനദണ്ഡങ്ങൾ വച്ച് നമ്മുടെ അനുദിന മതാത്മക ജീവിതത്തിന്റെ, ക്രൈസ്തവ ജീവിതത്തിന്റെ പാളിച്ചകളെയും കുറവുകളെയും തിരിച്ചറിയാവുന്നതാണ്. ഇവിടെ ആദ്യമായിട്ട് നമുക്ക് സൂചിപ്പിക്കാവുന്നത്, ആന്തരികതയെ തട്ടിത്തെറിപ്പിക്കുന്ന അല്ലെങ്കിൽ തരംതാഴ്ത്തുന്ന അനുഷ്ഠാനങ്ങൾ മതാത്മക ജീവിതത്തിൽ അപകടകരമാണ്. തന്റെ സമകാലീനരായ ഫരീസേയരോടും നിയമജ്ഞരോടും ക്രിസ്തു കലമ്പിയിരുന്നത് ഇക്കാരണത്താലായിരുന്നല്ലോ. ഇനി രണ്ടാമതായിട്ട് മതപരമായ അനുഷ്ഠാനങ്ങൾ ഓരോന്നോ ചെയ്ത് മോക്ഷം നേടാമെന്നതും വെറും വ്യാമോഹം മാത്രമാണ്. നമ്മുടെ പ്രാർത്ഥനാലയങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും എന്തിന് കുടുംബ കൂട്ടായ്മകളിൽ പോലും അറിഞ്ഞോ അറിയാതെയോ അത്തരത്തിലൊരു വ്യാജമായ അനുഷ്ഠാനങ്ങളുടെ വ്യാമോഹിപ്പിക്കൽ വളർന്നു വരുന്നുണ്ടെന്നത് പറയേണ്ടിയിരിക്കുന്നു. മതം ഒരു ആചാരാനുഷ്ഠാനമല്ല, അത് ഒരു ജീവിത സമീപനമാണെന്ന് നാം തിരിച്ചറിയേണ്ടതല്ലേ? അല്ലെങ്കിൽ ക്രിസ്തു നമുക്ക് പകർന്നു തന്ന സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും ജീവിതശൈലി കാലം മറക്കാനിടയുണ്ട്. എന്നിട്ട് വെറും അനുഷ്ഠാനങ്ങളിൽ നിലനിൽക്കുന്ന ക്രൈസ്തവീകത ക്രിസ്തുവിനെയും അവിടുത്തെ സുവിശേഷത്തെയും അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് പറയാവുന്നത്, അരുതുകളുടെ പട്ടിക മാത്രം പറയുന്ന ഒരാൾ പഴയ നിയമത്തിലെ 10 കൽപ്പനകളിൽ മുഴക്കുന്ന സ്ഥായിയായ ശബ്ദം പോലെയാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ത് ചെയ്യരുതെന്ന് പറയാതെ എന്ത് ചെയ്യണമെന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. ഇത് പുതിയ നിയമത്തിൻ്റെ ഏറെ അഗാധമായ ജീവിത രൂപീകരണമാണ്, സ്നേഹത്തിൻ്റെ ജീവിത രൂപീകരണമാണ്. വിലക്കുകൾ കൊണ്ട് നിലനിൽക്കുന്ന ഇടമാണ് പള്ളിയെങ്കിൽ പിന്നെ അതിന് പട്ടാളവുമായിട്ട് എന്ത് വ്യത്യാസമാണുള്ളത്? നാലാമതായിട്ട്, ലാഘവമാർന്ന ജീവിത രീതി കൊണ്ട് മതാത്മക ജീവിതത്തെ അടയാളപ്പെടുത്തുന്നതും അപകടകരമാണെന്നോർക്കണം. ഒരു വിലയും കൊടുക്കാതെ വെറുമൊരു അലച്ചിലല്ല മതവും മതാത്മക ജീവിതവും. അവിടെ സ്നേഹസമർപ്പണവും വെല്ലുവിളികളുമുണ്ട്, അതിൽ ത്യാഗമുണ്ട്, സ്നേഹമുണ്ട്, പങ്കുവയ്ക്കലുണ്ട് എന്നത് നാം സത്യമായിട്ടും ഓർക്കേണ്ടതാണ്. അഞ്ചാമതായിട്ട് പറഞ്ഞാൽ, അലച്ചിലില്ലാത്ത കൃപാസങ്കല്പങ്ങളുടെ സമൂഹമായിട്ട് മതാത്മക ജീവിതം വളരുന്നതിൽ അർത്ഥമില്ല. പാപ്പ ഫ്രാൻസിസ് ആവർത്തിച്ചു പഠിപ്പിക്കുന്നത് പോലെ, ആദ്യം നാം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സാകല്യ സംസ്കൃതി, ആൻ ഓൾ ഇൻക്ലൂസീവ് കൾച്ചർ വളർത്തിയെടുക്കണം. പാവങ്ങളുടെ ചേരികളിലേക്കും കുടിലുകളിലേക്കും അതിരുകളിലേക്കും ഇറങ്ങി നമ്മുടെ ഉടുപ്പ് കൈ അഴുക്കാക്കുന്ന ഒരു അജപാലന ശുശ്രൂഷാ ശൈലിയും പാവങ്ങൾക്കായുള്ളൊരു പാവപ്പെട്ട സഭയുമാണ് ഇന്ന് അഭികാമ്യമെന്ന്, ഇന്ന് അടിയന്തിരമായിരിക്കുന്നതെന്നും പാപ്പ ഫ്രാൻസിസ് പ്രബോധിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഇങ്ങനെയുള്ളൊരു കാരുണ്യ സുവിശേഷം സഭയും മതസ്ഥാപനങ്ങളും നെഞ്ചിലേറ്റിയാൽ ഈ ലോകം സമാധാനപൂർണമാകുമെന്നാണ് പാപ്പ ഉദ്ബോധിപ്പിക്കുന്നത്. ആറാമതായിട്ട് ഇനി ഒരാശയം കൂടി പറയുകയാണെങ്കിൽ, നിയമത്തിനല്ല കൃപയ്ക്കാണ് ഒരു ഈശ്വരവിശ്വാസി അല്ലെങ്കിൽ ക്രൈസ്തവൻ കീഴ്പ്പെടേണ്ടത്. എന്നാൽ അതുകൊണ്ട് കൃപയ്ക്ക് കീഴ്പ്പെട്ടവർ തിന്മയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കാമെന്നും വിചാരിക്കരുത്. കൃപാജീവിതം പാപജീവിതമാകരുത്. ജീവിതയാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുടെ മതത്തിന് എന്തർത്ഥമാണുള്ളത്? നമുക്ക് ചുറ്റുമുള്ള ജീവിതയാഥാർത്ഥ്യങ്ങൾക്കും പിന്നെ മനുഷ്യയാതനകൾക്കുമെതിരെ ഹൃദയജാലകങ്ങൾ കൊട്ടിയടച്ച് സ്തോത്രഗീതങ്ങളിലും ഗാനാലാപനത്തിലും നേർച്ച കാഴ്ചകളിലും പിന്നെ ഊട്ടുതിരുനാളുകളിലും ഊതുവീർപ്പിച്ചു നിർത്തിയ ഒരു കൃപാസങ്കല്പവുമായിട്ട് വളരുന്ന മതാത്മക ജീവിതം, സഭാജീവിതം അതിൽ തന്നെ അപകടകരമാണ്. തൻ്റെ ശിഷ്യഗണത്തെ ലോകത്തു നിന്നും പറിച്ചെടുക്കാനോ അകറ്റി നിർത്താനോ അല്ല ക്രിസ്തു ആഗ്രഹിച്ചത്. അങ്ങനെ തൻ്റെ സാധകരുടെ, തൻ്റെ ശിഷ്യഗണങ്ങളുടെ ജീവിതശൈലിക്ക് വളരെ വ്യക്തമായ ധാരണകൾ നൽകണമെന്നും അവരെ ലോകത്തിൻ്റെ തിന്മകളിൽ നിന്ന് അകറ്റി നിർത്തണം, സംരക്ഷിക്കണമെന്നുമായിരുന്നു അവിടുന്ന് പ്രാർത്ഥിച്ചത്. അതിനാൽ നമുക്ക് പറയാം, ഒരു താമരപ്പൂ പോലെയാണ് ധ്യാനാത്മക ജീവിതങ്ങളെന്ന്. ചേറ്റിൽ വേരൂന്നി വളർന്ന് ചേറ്റിനും മീതെ പൂവണിഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഒരു ഇതളിൽ പോലും ചേറിൻ്റെ സാമീപ്യമില്ല, സ്പർശനമില്ല. മറിച്ച് ഓരോ ദളത്തിലുമുണ്ട് ദൈവസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രഭയും പരിമളവും. കടലിലെ മീനിന് ഉപ്പില്ലെന്ന് പറയാറുണ്ടല്ലോ, അതുപോലെ മനോഹരമായിട്ടാണ് ആ ജീവിതങ്ങൾ, ജീവിത സമർപ്പണങ്ങൾ വിരിഞ്ഞ് വളർന്ന് വിടർന്നു നിൽക്കുന്നത്. വലിയവൻ ശുശ്രൂഷകനും സേവകനുമാകട്ടെ, സ്വയം ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, സ്വയം താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അങ്ങനെ ക്രിസ്തു നൽകുന്ന പുതിയ കാലത്തിൻ്റെ സുവിശേഷമാണിതെന്നോർക്കണം. എളിമയിലും സ്നേഹത്തിലും കാരുണ്യത്തിലുമുള്ള സ്നേഹസമർപ്പണമാകട്ടെ നമ്മുടെ ജീവിതങ്ങൾ. നമ്മുടെ എളിയ ജീവിതങ്ങൾ കൊണ്ട് ക്രിസ്തു പഠിപ്പിക്കുന്ന കാരുണ്യത്തിൻ്റെ സുവിശേഷം നമുക്ക് ചുറ്റും നമ്മുടെ ജീവിത പരിസരങ്ങളിൽ പങ്കുവയ്ക്കാം. നമുക്ക് യേശുവിനെ പോലെയാകാൻ പരിശ്രമിക്കാം.
നടുനീളെ നന്മ ചെയ്തു പോയ നാഥനാം യേശുവിനെ പോലെ ആകണം,
യേശുവിനെ പോലെയാകണം, എനിക്ക് യേശുവിനെ പോലെയാകണം. നാടുനീളെ നന്മ ചെയ്തു പോയ നാഥനാം യേശുവിനെ പോലെയാകണം. ജനതതിമേൽ അലിവു തോന്നി അപ്പമേകിയോൻ, രോഗികളെ കൈവിരിച്ചു സൗഖ്യമാക്കിയോൻ,
പാപികളിൽ കരുണ കാട്ടി രക്ഷ നൽകിയോൻ,
പാപികളിൽ കരുണ കാട്ടി രക്ഷ നൽകിയോൻ.
യേശു നായകൻ ജീവദായകൻ,
യേശുവിനെ പോലെയാകണം, എനിക്ക് യേശുവിനെ പോലെയാകണം. നാടുനീളെ നന്മ ചെയ്തു പോയ നാഥനാം യേശുവിനെ പോലെയാകണം. നാൽപ്പതു നാളുപവസിച്ചു തപസു ചെയ്തവൻ, അനുദിനവും പ്രാർത്ഥനയിൽ നിരതനായവൻ,
നാൽപ്പതു നാളുപവസിച്ചു തപസു ചെയ്തവൻ, അനുദിനവും പ്രാർത്ഥനയിൽ നിരതനായവൻ.
അഗതികൾക്കു കരുണയോടെ അഭയമേകിയോ, യേശുനായകൻ ജീവദായകൻ,
യേശുവിനെ പോലെയാകണം, എനിക്ക് യേശുവിനെ പോലെയാകണം.
നാടുനീളെ നന്മ ചെയ്തു പോയ നാഥനാം യേശുവിനെ പോലെയാകണം.
ഗാനം ആലപിച്ചത് ആൻഡ്രിയ കെസ്റ്റർ എന്നിവരാണ്. രചന ഫാദർ ജോസഫ് മനക്കിൽ, സംഗീതം ജെറി അമൽദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആണ്ടുവട്ടം 31 വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്. പങ്കുവച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ.